ഇനിയും പഠിക്കുവാൻ പോകുന്നത്. അതെ, യോവൽ പ്രവചനം. ചെറിയ 3 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പുസ്തകം അത്ര പ്രധാനപ്പെട്ടതൊന്നും ആയിരിക്കില്ല എന്ന് ചിന്തിച്ചു പോകും പലരും. ഇത് കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. എന്നാൽ തന്നെ ഈ ചെറിയ പുസ്തകം ഒരു അണുബോംബ് പോലെയാകുന്നു. ഇത് ചെറുത് തന്നെ, പക്ഷേ തീർച്ചയായും ഇത് ശക്തിയേറിയതും സാധ്യതകളുള്ളതുമാകുന്നു. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങിയാൽ നമുക്ക് യോവൽ പ്രവാചകനെ കുറിച്ച് വളരെ ഒന്നും അറിയില്ല. ഈ പുസ്തകത്തിൻ്റെ തന്നെ ആദ്യ അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ പറയുന്നത് മാത്രമേ നമുക്കറിയൂ. അതിപ്രകാരമാണല്ലോ, പെഥുവേലിൻ്റെ മകനായ യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. യോവേൽ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ ദൈവമാകുന്നു എന്നാണ്. ഇത് ഒരു സർവസാധാരണയായ പേര് തന്നെയായിരുന്നു. ഈ പ്രവാചകൻ ശമൂവേൽ പ്രവാചകന്റെ മക്കളിൽ ഒരാളായിരുന്നു എന്ന നിഗമനത്തിൽ എടുത്തു ചാടിയ ചിലരുണ്ട്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുവാൻ തക്ക തെളിവുകളൊന്നും ഞാൻ കാണുന്നില്ല. യെരുശലേമിലും അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ആയിരുന്നു യോവേൽ പ്രവചിച്ചിരുന്നതെന്ന് നമുക്ക് ഉറപ്പായിട്ടറിയാം. ആദിയോടന്തം തൻ്റെ പ്രവചനത്തിൽ യഹോവയുടെ ആലയത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 1:9 ഞാനൊന്ന് വായിക്കാം. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. 3:20 യെരുശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. യഹൂദയ്ക്കോ സദാകാലത്തേക്കും യെരുശലേമിന് തലമുറ തലമുറയോളവും നിവാസികളുണ്ടാകും. 3:17 നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ വസിക്കുന്നവനായി നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരുശലേം വിശുദ്ധമായിരിക്കും. അന്യജാതിക്കാർ ഇനി അതിൽ കൂടി കടക്കുകയുമില്ല. ഈ വാക്യങ്ങളാൽ നമുക്ക് മനസ്സിലാകും യോവൽ പ്രവാചകൻ തെക്കേ രാജ്യമായ യഹൂദയിലെ പ്രവാചകനായിരുന്നു എന്ന്. ഹോശേയ പ്രവാചകൻ വടക്കേ രാജ്യത്തിൻ്റെ പ്രവാചകൻ ആയിരുന്നല്ലോ. വടക്കേ രാജ്യം തെക്കേ രാജ്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഇസ്രായേലിലെ ആദ്യത്തെ 3 രാജാക്കന്മാരുടെ കാലത്ത് ഇസ്രായേൽ 12 ഗോത്രങ്ങൾ അടങ്ങിയ ഒരു ഒറ്റ രാജ്യമായിരുന്നു. പക്ഷേ ശലോമോന് ശേഷം ആ രാജ്യം ഭിന്നിച്ചു. യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും തെക്കേ രാജ്യം അല്ലെങ്കിൽ യഹൂദ എന്ന പേരിൽ ദാവീദ് ഗ്രഹത്തിന്റെ കൂടെ നിന്നു. മറ്റേ 12 ഗോത്രങ്ങൾ വടക്കേ രാജ്യം അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന പേരിൽ വേറൊരു രാജ്യമായി. പ്രവചനത്തിൽ കർത്താവിന്റെ നാൾ പരിചയപ്പെടുത്തുന്നത് യോവേൽ പ്രവാചകനാണ്. എഴുതപ്പെട്ട പ്രവചനങ്ങളുടെ ആരംഭമാകുന്ന ആ വിദൂര പർവ്വത ശിഖരത്തിൽ നിന്നുകൊണ്ട് യോവേൽ പ്രവാചകൻ മറ്റേതൊരു പ്രവാചകനും ദർശിച്ചതിലുപരി 100 വർഷങ്ങൾക്കപ്പുറം യഹോവയുടെ ആ ദിവസം കാണുകയാണ്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് വേണ്ടതെല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് നമുക്കൊക്കെ അനുഗ്രഹത്തിന് കാരണം. ബൈബിളിൽ യഹോവയുടെ ദിവസം എന്നത് അർത്ഥനിപുണമായ ഒരു പദപ്രയോഗമാകുന്നു. ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിലുള്ള സഹസ്രാബ്ദ രാജ്യവും ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ മഹോപദ്രവ കാലത്തോടുകൂടിയാകുന്നു ഇത് ആരംഭിക്കുവാൻ പോകുന്നതെന്ന് യോവൽ പ്രവാചകൻ വ്യക്തമാക്കുന്നുണ്ട്. യഹോവയുടെ ദിവസം എന്നതിൻ്റെ അന്ത്യം എന്നായിരിക്കും എന്നതിന് ഒരതിര് വയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് ക്രിസ്തു എല്ലാ അനീതിയും നീക്കി തൻ്റെ നിത്യരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്ന 1000 ആണ്ടുവാഴ്ചയുടെ അവസാനത്തിലായിരിക്കും യഹോവയുടെ ദിവസം, യഹോവയുടെ നാൾ അവസാനിക്കുന്നത്. മുൻപോട്ട് പഠിക്കുമ്പോൾ ഇത് നമുക്ക് വ്യക്തമാകും. പഴയ നിയമ പ്രവാചകന്മാരുടെ ഒരു പ്രത്യേക പദപ്രയോഗമാകുന്നു യഹോവയുടെ ദിവസം എന്നത്. ഏതായാലും സഭ ഭൂമിയിലായിരിക്കുന്ന സമയം യഹോവയുടെ ദിവസം എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പഴയ നിയമ പ്രവാചകന്മാരാരും പുതിയ നിയമസഭയെക്കുറിച്ച് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ലല്ലോ. യെരുശലേം കൗൺസിലിന്റെ സമയത്ത് യാക്കോബ് കർത്താവിൻ്റെ നാൾ എന്നതിനെയും സഭായുഗത്തെയും ബന്ധപ്പെടുത്തി ഒരു ഏകദേശ രൂപം നൽകിയല്ലോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് പറയുകയാണ്, അനന്തരം. എന്തിനു ശേഷമെന്നാകുന്നു ഇവിടെ അർത്ഥമാക്കുന്നത്? തൻ്റെ സഭയെ ഈ ഭൂമിയിൽ നിന്നും മാറ്റിയതിന് ശേഷം ദൈവം വീണ്ടും ഇസ്രായേലിന്മേലുള്ള തൻ്റെ പരിപാടികൾ ആരംഭിക്കും. ഈ സമയത്തെയാകുന്നു യഹോവയുടെ ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യാക്കോബ് 17-ാം വാക്യത്തിൽ പറയുമ്പോൾ, മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ ദൈവം യഹൂദേതരരിൽ അല്ലെങ്കിൽ യഹൂദന്മാരല്ലാത്തവരിൽ നിന്നും ഒരു കൂട്ടത്തെ വേർതിരിക്കുകയാണ്. വരുവാനുള്ള ആ ദിവസത്തിൽ ആ രാജ്യത്തിൽ പ്രവേശിക്കുന്ന എല്ലാ യഹൂദന്മാരല്ലാത്തവരും കർത്താവിനെ അന്വേഷിക്കും എന്നാണ്. അന്ന് അതുവരെയും സഭ കണ്ടിട്ടില്ലാത്തവണ്ണം അനേക ലക്ഷങ്ങൾ ഒരുമിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയും എന്ന് കാണുവാൻ സാധിക്കും. ചിലർ ഒരുപക്ഷെ ചോദിച്ചെന്നിരിക്കും, ദൈവം എന്തിനാകുന്നു ഈ പരിപാടി അനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്ന്. യാക്കോബ് തന്നെ പറയുന്നത് ശ്രദ്ധിക്കൂ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തനായ ദൈവം തൻ്റെ പരമാധികാരത്തിൽ നിർവഹിക്കുന്ന കാര്യമാകുന്നു ഈ പദ്ധതി. അവിടുന്ന് അത് ചെയ്യും. അവിടുത്തെ ഹിതത്തിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ. യോവേൽ പ്രവചനത്തിന്റെ പ്രത്യേകം ശ്രദ്ധേയമായ പല കാര്യങ്ങൾ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവചനം എഴുതിയവരിൽ ആദ്യത്തെ പ്രവാചകനാണ് യോവേൽ. അവൻ നൂറ്റാണ്ടുകൾക്കപ്പുറം വരുവാൻ പോകുന്ന യഹോവയുടെ ദിവസം കണ്ടു. പുതിയ നിയമസഭയെ അവൻ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രവാചകന്മാർ ആരും അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ലല്ലോ. ഒലിവുമലയുടെ മുകളിൽ ക്രിസ്തു നിന്നപ്പോൾ പഴയ നിയമത്തിൽ പ്രാവീണ്യം നേടിയിരുന്ന തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചത്, ലോകാവസാനത്തിൻ്റെ അടയാളം എന്ത് എന്നാകുന്നു. അതിന് മറുപടിയായി തൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ചും അപ്പോൾ അവൻ അവരോട് പറഞ്ഞില്ല. സഭയുടെ യുഗത്തെക്കുറിച്ചോ സഭ എടുത്തുകൊള്ളപ്പെടുന്നതിനെക്കുറിച്ചോ കർത്താവ് അപ്പോൾ പറഞ്ഞില്ല. പകരം യഹോവയുടെ ദിവസത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറയുവാനാണ് കർത്താവ് തുടങ്ങിയത്. കർത്താവ് അതിൻ്റെ തീയതി പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ കലണ്ടറിൽ ഉണ്ടെന്ന് വിചാരിച്ച് തപ്പേണ്ട. യഹോവയുടെ ദിവസം ആരംഭിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ആയത് തിരിച്ചറിയത്തക്കവണ്ണം അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗം ഞാൻ വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ തുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അങ്ങനെയാണ് യഹോവയുടെ ദിവസത്തിന്റെ ആരംഭം നാം അറിയുന്നത്. യോവേൽ പ്രവചനത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത് ആ ദിവസം രാത്രിയോടുകൂടി ആരംഭിക്കും എന്നാകുന്നു. അതിൻ്റെ അർത്ഥം ആ കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു സമയമായിട്ടാണ് അത് ആരംഭിക്കുന്നത്. എബ്രായർക്ക് ദിവസം എപ്പോഴും ആരംഭിക്കുന്നത് സൂര്യാസ്തമനത്തോടുകൂടിയാകുന്നുവല്ലോ. ഉൽപ്പത്തി പുസ്തകം പറയുന്നത് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. നാം സൂര്യോദയത്തിൽ ആരംഭിക്കുന്നു, സൂര്യാസ്തമനത്തോടുകൂടി ആരംഭിക്കുന്നു. അതുകൊണ്ട് യഹോവയുടെ ദിവസം രാത്രിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. നാം പഠിച്ചു കഴിഞ്ഞ ഹോശേയ പ്രവാചകനിൽ നിന്നും വളരെ വ്യത്യസ്തമായി തന്നെക്കുറിച്ച് യോവേൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഹോശേയെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ അവൻ്റെ ഭാര്യ അവിശ്വസ്ത ആയതും കുടുംബം തകർന്നതും ഒക്കെ വളരെ വിശദമായി വിവരിച്ചിരുന്നല്ലോ. യോവേൽ പ്രവാചകന്റെ ഭാര്യ എപ്രകാരമുള്ളവളാകുന്നു എന്ന് നമുക്കറിയില്ല. അദ്ദേഹം വിവാഹം ചെയ്തിരുന്നോ എന്നുപോലും നമുക്കറിയില്ല. അവനെക്കുറിച്ച് ആകെ അറിയാവുന്നത് 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ പറയുന്നത് മാത്രമാണ്, പെഥുവേലിന്റെ മകനായി യോവേലിനുണ്ടായ യഹോവയുടെ അരുളപ്പാട്. മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി യോവേൽ ബിംബാരാധനയെ ചൊല്ലി ഇസ്രായേലിനെ കുറ്റം പറയുന്നില്ല. അവരുടെ ആദ്യകാലങ്ങളിൽ യോവേൽ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ബിംബങ്ങളെ ആരാധിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വലുതായിട്ടൊന്നുമില്ലായിരുന്നു. മദ്യപാനം എന്ന ദുഷ്പ്രവണതയെ, അതേ ആ വലിയ പാപത്തെക്കുറിച്ചാണ് യോവേൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. അന്നുണ്ടായ വലിയ ഒരു വിപത്തായ വെട്ടിക്കുളിയുടെ ശല്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് യോവേൽ തന്റെ പ്രവചനം ആരംഭിക്കുന്നത്. ഭാവിയിൽ ഭൂമിക്ക് വരുന്ന ന്യായവിധിയെ വെട്ടിക്കിളി എന്ന ഈ മഹാവിപത്തിനോട് താരതമ്യപ്പെടുത്തി സംസാരിക്കുകയാകുന്നു പ്രവാചകൻ. ആദ്യത്തെ അധ്യായം നാടകീയവും ഉന്നത സാഹിത്യ മൂല്യമുള്ളതുമാകുന്നു. തിരുവചനത്തിലെ തന്നെ അതുല്യമായ ഒരു ഭാഗമാണിത്. ഇതുപോലുള്ള ഭാഗം വേറെ കണ്ടെത്തുവാൻ തന്നെ പ്രയാസമാകുന്നു. പലപ്പോഴും ഇത്ര വിലയേറിയ ഈ ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കാറു പോലുമില്ല. നമ്മൾ എത്ര പേർ ഇത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണ നാം വായിക്കുന്നത് തുറക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ഭാഗമാകുന്നുവല്ലോ. അത് മിക്കവാറും സങ്കീർത്തന പുസ്തകമായിരിക്കും. അനേകരും അത് വായിച്ചങ്ങ് നിർത്തുമില്ലേ. പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനം, അതെ, പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് ഉദ്ധരിച്ച ഭാഗം നാം പഠിക്കുവാൻ പോകുന്നത് ഈ യോവേൽ പ്രവചനത്തിലാകുന്നു എഴുതിയിരിക്കുന്നത്. രണ്ടാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ നാം അത് കാണുന്നതാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളും അവിടെ കാണുവാൻ സാധിക്കും എന്നതിൽ നിങ്ങൾ അതിശയിച്ചു പോകേണ്ട. വീണ്ടും വീണ്ടും ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ ഭാഗം വളരെ വിവാദപരമായിട്ടാണ് പലർക്കും തോന്നിയിട്ടുള്ളത്. അതും വിശദമായി പഠിക്കുവാൻ നമുക്ക് സമയമെടുക്കണം. ഞാൻ പറയുന്നതിന്റെ ചുരുക്കം, ഒറ്റ ദിവസത്തെയും പരിപാടി താങ്കൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. എവിടെയായിരുന്നാലും റേഡിയോയിലൂടെ ഈ പഠനം ശ്രദ്ധിക്കുവാൻ പ്രത്യേകം തയ്യാറാകണം. മറ്റുള്ളവരോടും ഇത് പറയുവാൻ മറക്കരുത്. യോവേലിൽ നാം അറിയപ്പെടുന്നത് ആത്മീയ ഉണർവിന്റെ ഒരു പ്രവാചകനെയാണ്. അനുതാപത്തിന്റെയും പാപം ഏറ്റുപറയുന്നതിലൂടെയും മാത്രമേ ഉണർവുണ്ടാകൂ എന്നറിഞ്ഞ യോവേൽ പ്രവാചകൻ അനുതപിക്കുവാനായി, പാപം ഏറ്റുപറയുവാനായി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്നും ഉണർവിനുള്ള മുഖാന്തരം അതാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തുമ്പോൾ പാപം ഏറ്റുപറയുക, അനുതപിക്കുവാനായി പ്രവാചകൻ തന്റെ ജനങ്ങളെ ബുദ്ധി ഉപദേശിക്കുക, യഥാർത്ഥ അനുതാപത്തിലൂടെ മാത്രമേ നാം കൃപാസനത്തെങ്കിലേക്കുള്ള പ്രവേശനവും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും അനുഭവിച്ചറിയൂ. അനുതാപമില്ലാത്ത ഹൃദയം ദൈവത്തിന് വേണ്ട. തന്റെ തെറ്റുകളെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യം എന്താകുന്നു എന്നറിയാമോ? അതെ, ഒരു ആത്മീയ ഉണർവ്. നാം എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന വലിയ അനുഭവം എങ്ങനെ ഉണ്ടാകും, അതിനുള്ള മാർഗം യോവേൽ പ്രവാചകൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മോട് പറയുന്നു. ഇന്ന് ഒരു ആത്മീയ ഉണർവുണ്ടാകുന്നു എങ്കിൽ നാം കാണുന്ന ഈ നിർജീവത്വം, ഈ അരക്ഷിതാവസ്ഥ, അതേ, സഭകളിൽ കാണുന്ന ഈ അരക്ഷിതാവസ്ഥ മാറിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഉണർവുണ്ടാക്കുവാൻ തത്രപ്പെടുന്നത്. ഉണർവെന്ന് പറയുന്നത് പലപ്പോഴും ആന്തരികമായി ഒരു മാറ്റമുണ്ടാകാത്ത സ്ഥിതിയിൽ, അതെ, കൂടി വരുമ്പോൾ മാത്രമുള്ള ഒന്നായി അവശേഷിക്കുന്നു. വിശുദ്ധ ജീവിതമോ ദൈവവചനത്തെക്കുറിച്ചുള്ള വലിയ താല്പര്യമോ നാശത്തിലേക്ക് പോകുന്നവരെ കുറിച്ചുള്ള ഭാരമോ ഇല്ലാത്ത അവസ്ഥയിൽ പോലും ഉണർവുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം. യോവേൽ 1 ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവയാണ്. വിലപിക്കുക, ദുഃഖിക്കുക, ലജ്ജിപ്പീൻ, മുറയിടുവീൻ, രട്ടുടുപ്പീൻ, ഉപവാസ ദിവസം നിയമിപ്പീൻ, സഭായോഗം വിളിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, യഹോവയോട് നിലവിളിപ്പീൻ. ഈ പറഞ്ഞതെല്ലാം അനുതാപത്തിന്റെ പ്രകടനങ്ങളാകുന്നുവല്ലോ. ഇത് ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ട കാര്യമാകുന്നു. ആത്മീയ ഉണർവ് ആരംഭിക്കേണ്ടത് വ്യക്തികളിലാണ്. അതെ, എന്നിലും താങ്കളിലും അത് ആരംഭിക്കണം. ആണ്ടിൽ ഒരിക്കലും ഒരു കൺവെൻഷൻ നടത്തിയത് കൊണ്ടോ, നോമ്പ് നോക്കി പെരുന്നാളിന് പോയത് കൊണ്ടോ, പുണ്യസ്ഥലം സന്ദർശിച്ചത് കൊണ്ടോ, എന്തിനധികം കാത്തിരിപ്പ് യോഗം നടത്തിയത് കൊണ്ടോ, വളരെ ഉച്ചത്തിൽ പാട്ടുപാടുകയും പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് കൊണ്ടോ ഉണർവായി എന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലേ? ഉണർവ് ആഴമേറിയ അനുതാപത്തിന്റെ അനന്തര ഫലമാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുമ്പോൾ അണപൊട്ടി ഒഴുകുന്നത് പോലെ കരയുന്ന, ഹൃദയം തകർന്ന് കരയുന്നതായ അനുതാപത്തിൻ്റെതായ അനന്തര ഫലമാണ്. താങ്കൾ ചെയ്യുന്ന ആത്മീക കാര്യങ്ങളാൽ ഹൃദയത്തിൽ അനുതാപം ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിലെ അശുദ്ധമായ ചിന്തകളെക്കുറിച്ച്, സംസാരങ്ങളെക്കുറിച്ച്, ചെയ്തികളെക്കുറിച്ച്, ഭാവങ്ങളെക്കുറിച്ച് താങ്കളുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ താങ്കൾക്കുള്ള ആ വാഞ്ചയുടെ ആഴം എത്രമാത്രമാകുന്നു? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവ തിരുവചനമാകുന്ന ബൈബിൾ പഠിക്കുവാനും അത് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനുമുള്ള താങ്കളുടെ താല്പര്യം വളരുന്നോ, അതോ അത് കുറഞ്ഞു പോവുകയാണോ? പ്രിയപ്പെട്ട സ്നേഹിത, നമുക്കൊരു ഉണർവിന്ന് ആവശ്യമാണ്. അത് മാത്രമാകുന്നു നമ്മുടെ സമൂഹത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. വളരെയധികം പാരമ്പര്യം പറയുവാനുണ്ട്, എന്നാൽ ആത്മീയം തൊട്ടുതെച്ചിട്ടില്ലാത്ത അവസ്ഥയിലാകുന്നു ഇന്ന് അനേകരും. കുറ്റപ്പെടുത്തുകയല്ല, അല്പം ചിന്തിക്കുവാൻ ബുദ്ധി ഉപദേശിക്കുക മാത്രമാണ്, സ്നേഹത്തോടെ. യോവേൽ പ്രവചനം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വാഞ്ച, ഉണർവിന് വേണ്ടിയുള്ള വാഞ്ച വർദ്ധിക്കണം. ഇന്നത്തെ ആത്മീക മന്ദീഭാവത്തെക്കുറിച്ച് ആഴമായ വേദന നമുക്ക് അനുഭവപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിത പ്രകാരമല്ലാത്ത കാര്യങ്ങളെ നാം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അവ ഏറ്റുപറയണം. അനുതാപം, ഹൃദയം പൊട്ടിയുള്ള അനുതാപം, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ നല്ലവനായ ദൈവത്തോട് നാം കാണിക്കുന്ന അന്യായം, ഏത് ചെറിയ പാപവും അവന്റെ മുൻപിൽ വലുതാണ്. കാരണം അവൻ അത്ര വിശുദ്ധനാണ്. ആ ദൈവത്തോട് നമുക്കുള്ള മനോഭാവം എന്താണ്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ ഉണർവിന് വേണ്ടിയുള്ള വലിയ വാഞ്ചയുണ്ടോ? ഒരു നിമിഷം താങ്കളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏകാഗ്രമാക്കി ചിന്തിക്കൂ.